الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം സൂറത്തു ആലി ഇമ്രാനിലൂടെയാണ് കടന്നു പോകുന്നത്. 121 മുതൽ ഉഹദ് യുദ്ധ നിരൂപണമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലം, അതേപോലെ ഉഹദിൽ അള്ളാഹുവിന്റെ അപാരമായ സഹായങ്ങൾ വർഷിച്ചത്, കപടന്മാരുടെ നിലപാടുകൾ, വിശ്വാസികൾ നേരിട്ട പരീക്ഷണങ്ങൾ, സത്യവിശ്വാസികൾ നേതൃത്വത്തോട് പ്രകടിപ്പിച്ച ചില അനുസരണക്കേടുകൾ, അല്ലെങ്കിൽ സംഭവിച്ചു പോയ അനുസരണക്കേടുകൾ, ഇങ്ങനെ കുറെ വിഷയങ്ങളിലൂടെ നമ്മൾ വന്നു. അതിനിടയിൽ അല്ലാഹു തആല മുത്തഖികളുടെ, ദൈവഭക്തന്മാരായ ആളുകളുടെ, സ്വർഗത്തിലേക്ക് അതിവേഗം കുതിച്ച് മുന്നേറേണ്ട വിശ്വാസികളുടെ 7 സവിശേഷമായ ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. ഇതെല്ലാം ഇസ്ലാമിക സമൂഹത്തെ ശുദ്ധി ചെയ്തെടുക്കുക എന്ന ഉദ്ദേശത്തിലുള്ള കൗൺസിലിംഗ് ആണ്. കാരണം ഒരു അബദ്ധം സംഭവിച്ചു എന്നതിന്റെ പേരില് അവരുടെ ഭാഗത്ത് നിന്നുള്ള അനുസരണക്കേടുകൊണ്ട് ഉഹദ് യുദ്ധത്തിന് പരാജയം സംഭവിച്ചു എങ്കിൽ അതിന്റെ പേരിൽ അവരെ തള്ളിപ്പറയാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും ഒരുക്കമല്ല. മറിച്ച് അവരെ ശുദ്ധി ചെയ്തെടുക്കുക. നമുക്ക് ഇനിയും ഒരുപാട് വഴിദൂരങ്ങൾ താണ്ടിക്കടക്കേണ്ടതുണ്ട് ദീനിന്റെ മാർഗത്തില്. അതുകൊണ്ട് ഫത്ഹ് മക്കയും അതുപോലെ ഹജ്ജത്തുൽ വിദാഉം, ഒരുപാട് സവിശേഷമായ സമരമുഖങ്ങൾ ഇനിയും മുന്നോട്ട് വരുന്നുണ്ട്. അവിടെയൊക്കെയും ധീരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അതിനുള്ള ആത്മവിശ്വാസം വിശ്വാസി സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിലേക്ക് അവരെ പാകപ്പെടുത്തിയെടുക്കുന്ന കൗൺസിലിംഗ് ആണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദുഃഖിക്കരുത്, ദുർബലരാകരുത്, വിശ്വാസികളെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്ന് പറഞ്ഞു. അതേപോലെ വിജയപരാജയങ്ങൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിന്റെ പേരിൽ നിങ്ങൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായ പരാജയത്തിന്റെ പേരിൽ നിരാശ ബാധിച്ചു പോകരുത്. ഇങ്ങനെ കുറെ വിഷയങ്ങളാണ് നേരത്തെ പരാമർശിക്കപ്പെട്ടത് എന്ന് കാണാം. ഒടുവിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ പരീക്ഷണങ്ങളിലൂടെ ഇസ്ലാമിക സമൂഹത്തെ കടത്തിക്കൊണ്ടു പോകുന്നതിന്റെ 4 ഉദ്ദേശങ്ങൾ പ്രത്യേകമായിട്ട് പരാമർശിച്ചു. അതിൽ ഒന്ന്, വലിയഅലം അള്ളാഹുല്ലദീന ആമനു, സത്യവിശ്വാസികൾ ആരാണ്, യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് അള്ളാഹുവിനെ തിരിച്ചറിയണം എന്നതാണ്. രണ്ടാമത്തേത്, വയത്തഹിദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്ന് സത്യസാക്ഷികളെയും രക്തസാക്ഷികളെയും വീണ്ടെടുക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശമാണ്. മൂന്നാമത് പറഞ്ഞത് 141 ആയത്തിലെ പരാമർശം, വലിയുമഹിസ് അല്ലാഹുല്ലദീന അമനു, സത്യവിശ്വാസികളെ പത്തരമാറ്റുള്ള തങ്കങ്ങളായിട്ട് നന്നായി സ്ഫുടം ചെയ്തെടുക്കുക, ശുദ്ധി ചെയ്തെടുക്കുക, അവരുടെ വിശ്വാസത്തെ കൂടുതൽ സ്ഫുടം ചെയ്യുക എന്നത് ഇതിന്റെ ഉദ്ദേശമാണ്. നാലാമത് പറഞ്ഞത്, വയംഹഖുൽ കാഫിരീൻ, സത്യനിഷേധികളെ നിഷ്കാസനം ചെയ്യുക, തുടച്ചു നീക്കുക എന്നതാണ് എന്ന് പറയണ്ടേ. ഇത് വളരെ ശ്രദ്ധേയമായ 4 ലക്ഷ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും നാം പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കും. ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് പടച്ചതമ്പുരാൻ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം വിശ്വാസി സമൂഹത്തോട് ചോദിക്കാൻ പോവാണ്. 142 ആയത്തിൽ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
أَمْ حَسِبْتُمْ أَن تَدْخُلُوا الْجَنَّةَ وَلَمَّا يَعْلَمِ اللَّهُ وَلَمَّا يَعْلَمِ اللَّهُ الَّذِينَ جَاهَدُوا مِنكُمْ وَيَعْلَمَ الصَّابِرِينَ ولقد كنتم تمنون الموت من قبل أن تلقوه فقد رأيتموه وأنتم تنظرون وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتلا انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين.
പടച്ച തമ്പുരാൻ സത്യവിശ്വാസികളോട് പറയാണ്, ഇങ്ങനെയുള്ള ചില മഹത്തായ ലക്ഷ്യങ്ങൾ അള്ളാഹു തആല ഈ പരീക്ഷണ ഘട്ടങ്ങളിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പരീക്ഷണങ്ങൾ വിശ്വാസിയുടെ കൂടപ്പിറപ്പാണ്. പരീക്ഷണങ്ങളിലൂടെയാണ് സത്യവിശ്വാസിയെ അള്ളാഹു പാകപ്പെടുത്തിയെടുക്കുന്നത്. അവനെ സത്യസാക്ഷിയായും അത്യുന്നതമായ രക്തസാക്ഷിത്വത്തിന്റെ പദവിയിലേക്കും ഉയർത്തുന്നത് അതൊരു തെരഞ്ഞെടുപ്പാണ്. അതിനാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ത്യാഗങ്ങളെക്കുറിച്ചും? ഇത്രയും മഹത്തരമായ ലക്ഷ്യം നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ കൊതിക്കുന്നത് സ്വർഗമാണെങ്കിൽ നിങ്ങൾ അല്പം ത്യാഗത്തിന് സന്നദ്ധമാവേണ്ടതില്ലേ എന്ന ചോദ്യമാണ്. അം ഹസിബുത്തും, അം അല്ലെങ്കിൽ ആണോ, ഹസിബുത്തും ഹസിബ വിചാരിച്ചു, ഹസിബുത്തും നിങ്ങൾ വിചാരിച്ചുവോ, അൻ തദ്ഖുലുൽ ജന്ന, അൻ എന്തെന്നാൽ, തദ്ഖുലു നിങ്ങൾ പ്രവേശിക്കുമെന്ന്, അൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചുവോ. അല്ലാഹു തആല ചോദിക്കാം, അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ അങ്ങ് പ്രവേശിച്ചു കളയാം എന്ന് നിങ്ങൾ വിചാരിച്ചുവോ. വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും, വലമ്മ ലമ്മ ഇതുവരെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. വലമ്മായാലം ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നിരിക്കെ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ, അല്ലദീന ജാഹദു മിൻകും, അല്ലദീന ഒരു വിഭാഗത്തെ, ജാഹദു സമരം ചെയ്യുന്ന ജിഹാദ് ചെയ്യുന്ന, മിൻകും നിങ്ങളിൽപ്പെട്ട, നിങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ മുജാഹിദുകൾ ആരാണ് എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെട്ടില്ല എന്നിരിക്കെ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കളയാം എന്ന് നിങ്ങൾ കരുതിയോ എന്നാണ് പടച്ച തമ്പുരാന്റെ ചോദ്യം. മാത്രമല്ല, വയഅലം അസ്വാബിരീൻ, വയഅലം അവൻ അറിയുന്നത് വരെ, അസ്വാബിരീൻ ആരാണ് സ്വാബിറുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നത് വരെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്? അള്ളാഹുവിന്റെ അതിഗൗരവതരമായ ഒരു ചോദ്യമാണിത്. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് അവകാശപ്പെടുന്നവർ സമൂഹത്തിൽ ധാരാളം ഉണ്ടാവും. വിശ്വാസികളുടെ സമൂഹത്തിൽ ജീവിച്ചാൽ സ്വർഗം ലഭിക്കുമോ, അല്ലെങ്കിൽ വിശ്വാസികളാണ് എന്ന് അവകാശപ്പെട്ടത് കൊണ്ട് കിട്ടുമോ? സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചല്ലേ, വമിനന്നാസി മൻ യഖൂലു ആമന്ന ബില്ലാ, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. വമാഹും ബി മുഅ്മിനീൻ എന്ന് പഠിച്ചോ തന്നെ പറയാൻ, അല്ല അവർ വിശ്വാസികളെയല്ല എന്ന് അള്ളാഹു തആല സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ഈ സമുദായത്തിൽ പിറന്നതുകൊണ്ടോ അങ്ങനെ ചില പാരമ്പര്യങ്ങൾ അവകാശപ്പെട്ടത് കൊണ്ടോ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് വാദിച്ചത് കൊണ്ടോ ഒരാളിൽ ഈമാനുണ്ട് എന്ന് ബോധ്യമാകുമോ? ഇല്ല. അതുകൊണ്ടാണ് ഈ നെഞ്ചിൽ തറക്കുന്ന ചോദ്യം അള്ളാഹു ചോദിക്കുന്നത്. ആരോടായി ചോദിക്കുന്നത്? ബദരീങ്ങളും ഉഹദീങ്ങളുമായവരോടാണ് അല്ലെ. ബദറിൽ പങ്കെടുത്തവരാണ് അവരിൽ അധിക പേരും. ഉഹദിൽ പങ്കെടുത്തതിന് ശേഷമാണ് അവരോട് അള്ളാഹു ഇങ്ങനെ ചോദിക്കുന്നത്, ധീരമായ മുന്നേറ്റങ്ങൾ നടത്തിയ, അതേപോലെ തന്നെ പരിക്കു പറ്റിയ, ബന്ധുക്കൾ പലരും ശുഹദാക്കളായി മാറിയ ആ ആദ്യ മാതൃകാ തലമുറയോട് തന്നെയാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്തൊക്കെയാ ചോദിക്കേണ്ടത് പഠിച്ചോൻ അല്ലെ? ആലോചിച്ച് നോക്കൂ, അവരോട് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കളയാമെന്ന് കരുതിയോ? ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോ നിങ്ങൾക്ക് വല്ലത് ഓർമ്മ വരുന്നുണ്ടോ? സൂറത്തുൽ ബഖറയില് നമ്മൾ ഇതേ വാചകങ്ങൾ പഠിച്ചിരുന്നു. 214-ാമത്തെ ആയത്തിൽ അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് മുൻ തലമുറകൾക്ക് കഴിഞ്ഞുപോയ സംഭവിച്ചതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നിരിക്കെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അങ്ങ് കയറിക്കളയാമെന്ന് കരുതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളും ഇപ്പോ പരീക്ഷണ ഘട്ടത്തിലാണ്. എല്ലാ നിലയ്ക്കും പ്രാദേശികമായും രാജ്യതലത്തിലും രാജ്യാന്തര തലത്തിലും ഒക്കെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പടച്ചതമ്പുരാന്റെ ഈ ചോദ്യം നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. സൂറത്തുൽ അങ്കബൂത്ത് 2-3 ആയത്തുകളിലും കാണാം, അഹസിബൻ നാസ് അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ എന്താ കരുതിയത്, അവരെ വെറുതെ വിടുമെന്ന് കരുതിയോ? അൻ യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ പേരിൽ അവരെ വെറുതെ വിടും എന്നവർ കരുതിയോ? വഹും ലാ യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാത്ത വിധത്തിൽ അവരെ വെറുതെ വിടുമോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. ഇവിടെ സ്വർഗപ്രവേശത്തിന് 2 നിബന്ധന അല്ലാഹു പറയുന്നു. അതിൽ ഒന്ന്, വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന സമരം ചെയ്യാൻ സന്നദ്ധരായവർ ആരെന്ന് പഠിച്ചവന് തിരിച്ചറിയണം. അതുവരെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല കേട്ടോ. രണ്ടാമത് പറയുന്നത്, വയാലമ സാബിരീൻ, നിങ്ങളിൽ ക്ഷമയും സഹനവും സ്ഥൈര്യവും അവലംബിക്കുന്നവരാരാണ് എന്നും അള്ളാഹുവിനെ തിരിച്ചറിയണം എന്നാണ്. അലിമ എന്ന് പറയുമ്പോൾ അറിഞ്ഞു എന്നാണ് അർത്ഥം. ഇൽമ് അറിവാണല്ലോ. അറിവ് എന്ന് പറയുമ്പോൾ കേവലമായി ഒരു കാര്യം അറിയുക എന്നതല്ല, അതിനപ്പുറത്ത് ഇവിടെ തിരിച്ചറിവ് എന്നൊരാശയം ഉദ്ദേശിക്കുന്നുണ്ട്. വേർതിരിച്ച് അറിയുക, കണ്ടറിയുക എന്നൊക്കെ പറയില്ലേ, ഈ ഒരു ആശയം അലിമയെ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് സത്യവിശ്വാസി ആര്, യഥാർത്ഥ വിശ്വാസി ആര്, അല്ലാത്തവൻ ആര് എന്ന് വേർതിരിച്ച് അറിയണം എന്നാ പറയുന്നത്. പടച്ച തമ്പുരാന് ഇങ്ങനെ അറിയണമെങ്കിൽ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ നമുക്ക് ചോദിച്ചു പോകാം അല്ലെ. നമ്മുടെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനല്ലേ അള്ളാഹു. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് സ്വർഗത്തിൽ പോവുക, ആരാണ് പോകാത്തത് എന്നത് അള്ളാഹുവിന് മുൻകൂട്ടി അറിയില്ലേ? പിന്നെ എന്തിനാണ് അള്ളാഹു ഇത്തരം സംഘർഷമുഖങ്ങൾ സൃഷ്ടിച്ചിട്ട് നമ്മെ പരീക്ഷിച്ചിട്ട് തന്നെ അവന് അറിയണം എന്ന് തീരുമാനിച്ച് എന്തിനാണ്? എല്ലാം നേരത്തെ അറിയുന്ന അള്ളാഹു എന്തിനാണ് ഇങ്ങനെ നമ്മെ പരീക്ഷിച്ചിട്ട് തന്നെ തിരിച്ചറിയാം എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു തആല നാളെ പരലോകത്ത് രക്ഷാശിക്ഷകൾ വിധിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഇപ്പൊ തന്നെ നമ്മളെ കുറിച്ച് പഠിച്ചവൻ അറിയില്ലേ, നമ്മൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ പഠിച്ചവൻ അറിയാം. ഈ അറിവിന്റെ അടിസ്ഥാനത്തിലാണോ അള്ളാഹു വിധി കൽപ്പിക്കും? അല്ല, അത് നീതിയല്ല. മറിച്ച് നമ്മൾ കർമ്മപരമായിട്ട് എങ്ങനെ സാക്ഷ്യപ്പെടുത്തി, ജീവിതം കൊണ്ട് നമ്മിലൂടെ എന്താണോ പ്രകടമായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു തആല വിധി കൽപ്പിക്കുള്ളൂ. അതല്ലേ നീതി, അതാണ് നീതി അല്ലെ, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് വിധി കൽപ്പിക്കേണ്ടത്. എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ പരലോകത്ത് കർമ്മപുസ്തകം നമ്മുടെ കയ്യിലേക്ക് തരുന്നു, അതൊക്കെ മുൻനിർത്തിയാണ് അല്ലാഹു തആല വിധി കൽപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും എന്ന് പ്രത്യേകം പറഞ്ഞത്. കർമ്മപരമായിട്ട് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണം, അങ്ങനെ അല്ലാഹുവിന് ബോധ്യപ്പെടണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പടച്ചവൻ നാളെ വിധി കൽപ്പിക്കുകയുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വയാലമ സബിരീൻ, ജിഹാദും സബറുമാണ് ഇവിടെ ചേർത്ത് പറഞ്ഞത് അല്ലെ. സബർ എന്ന് പറയുമ്പോൾ അതിൽ ക്ഷമയുണ്ട്, സഹനമുണ്ട്, സ്ഥൈര്യമുണ്ട്. യുദ്ധരംഗത്തൊക്കെ ആകുമ്പോൾ സ്ഥൈര്യം വളരെ പ്രധാനമാണ്. ഉറച്ച നിലപാടോടുകൂടി, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ ഷഹാദത്ത് എന്ന മനസ്സോടുകൂടി ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കലാണ്. അം ഹസിബത്തും നിങ്ങൾ വിചാരിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ ആരാണ് ഇവിടെ നിങ്ങൾ? ആ ബദരീങ്ങളും ഉഹദീങ്ങളും ഒക്കെയായ ഉഹദ് എന്ന ഗുരുതരമായ പരീക്ഷണത്തെ അതിജീവിച്ച് ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അന്നത്തെ പ്രവാചക ശിഷ്യന്മാരാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലകൊണ്ടവരാണ് അവർ, ഒരു ചാഞ്ചല്യവുമില്ലാതെ. എന്നാൽ അവരിൽ ഒരു വിഭാഗത്തിന് ദൗർബല്യം ബാധിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവർ ചിലർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി, നമ്മൾ ദീനിന്റെ മാർഗത്തിലല്ലേ, എന്നിട്ട് എന്താണ് അള്ളാഹു നമ്മെ സഹായിക്കാത്തത്? പടച്ചവൻ നമ്മെ സംരക്ഷിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യേണ്ടതല്ലേ? നമ്മൾ സ്വർഗാവകാശികളല്ലേ? ആ നമ്മൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്? പടച്ചതമ്പുരാനല്ലേ വിജയിപ്പിക്കേണ്ടത്? എന്നൊക്കെയുള്ള അവരുടെ സംശയങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഈ ആയത്തിലൂടെ മറുപടി പറയുന്നതായിട്ട് മനസ്സിലാക്കണം. ഉഹദില് 70 വിശ്വാസികളാണ് ശുഹദാക്കളായി മാറിയത്. അവരിൽ 5 മുഹാജിറുകളായിരുന്നു, 65 അൻസാറുകളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉഹദില് പരിക്ക് പറ്റിയതായിട്ട് ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ അവരോട് ചോദിക്കുമ്പോൾ നമ്മളോട് എങ്ങനെ ചോദിക്കണം എന്നുകൂടി ആലോചിച്ച് നോക്കാം. തുടർന്ന് പടച്ചതമ്പുരാൻ നമ്മെ ഉണർത്തുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഉഹദിൽ പങ്കെടുത്ത സത്യവിശ്വാസികളോട് തന്നെയാണ് ഒന്നാമതായിട്ട് ഈ വിഷയം പറയുന്നത്. വലഖദ് കുന്തും തമന്നൗനൽ മൗത്ത് മിൻ ഖബൽ അൻ തൽഖൗഹു ഫഖദ് റഅയ്തുമൂഹു വ അൻതും തൻദുറൂൻ. അല്ലാഹു തആല അവരിൽ പലരും അസ്വസ്ഥരായി, ബേജാറായി, നിരാശപ്പെട്ടു പോയി, എന്തുകൊണ്ട് നമുക്കിത് സംഭവിച്ചു, നമ്മൾ പരാജയപ്പെട്ടു എന്നൊക്കെ അസ്വസ്ഥപ്പെട്ടപ്പോ അള്ളാഹു പറയാണ് വലഖദ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, തീർച്ചയായും കുന്തും നിങ്ങൾ ആയിരുന്നു, തമന്നൗനൽ മൗത്ത്, തമന്ന കൊതിച്ചു ആഗ്രഹിച്ചു, തമന്നൗന നിങ്ങൾ കൊതിച്ചിരുന്നുവല്ലോ, അൽ മൗത്ത് മരണത്തെ കൊതിച്ച് അത് ആഗ്രഹിച്ച് അത് സ്വപ്നം കണ്ട് കഴിഞ്ഞവരായിരുന്നു നിങ്ങൾ. മിൻ ഖബ്ലി അൻ തൽഖൗഹു, എപ്പോൾ മിൻ ഖബ്ൽ മുമ്പ്, അൻ തൽഖൗഹു ലഖിയ യൽഖ കണ്ടുമുട്ടി, മുഖാമുഖം കണ്ടുമുട്ടി, അതിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന്റെ മുമ്പ്, മരണത്തെ മുഖാമുഖം കണ്ടുമുട്ടുന്നതിന്റെ മുമ്പ് നിങ്ങൾ മരണത്തെ വല്ലാതെ കൊതിച്ചിരുന്നല്ലോ. ഫഖദ് റഅയ്തുമു, ഇപ്പോ നിങ്ങൾ അതിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വ അൻതും തൻദുറൂൻ, നിങ്ങൾ അതിനെ നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ, മുഖാമുഖം നരകം നിങ്ങളുടെ കൺമുമ്പിൽ വന്നു കഴിഞ്ഞു. ഇപ്പോ അങ്ങനെ പലരും ശുഹദാക്കളാവുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടു, നിങ്ങൾക്ക് പലർക്കും പരിക്ക് പറ്റി, ഇതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ അപകട സാധ്യതകളൊക്കെ അവഗണിച്ചുകൊണ്ട് ജീവൻ മരണ പോരാട്ടം കൊതിച്ച ആളുകളായിരുന്നു നിങ്ങൾ, രക്തസാക്ഷ്യം കൊതിച്ചവരായിരുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ സന്നദ്ധരായവരാണ്, പ്രതിയോഗികളെ സായുധമായി നേരിട്ട് അമർച്ച ചെയ്യണം എന്ന് തന്നെ ആഗ്രഹിച്ചവരായിരുന്നു നിങ്ങൾ. യുദ്ധത്തിന് അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് യുദ്ധാനുമതി വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം പ്രകടിപ്പിച്ചവരായിരുന്നു നിങ്ങൾ. നിങ്ങളിൽ ചിലര് ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്ത ചിലർ അതിലുള്ള നിരാശ കാരണം ഉഹദിൽ നമുക്ക് ധീരമായി പൊരുതണം എന്ന് തീരുമാനിച്ചവരായിരുന്നു. ആ ഖുറൈശിക്കൂട്ടം മദീനയിലേക്ക് വരുമ്പോ, മദീനയിൽ എത്തിയിട്ട് അവരെ പ്രതിരോധിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോ ഒരു സംഘം യുവാക്കൾ പറഞ്ഞില്ലേ, അത് ഭീരുത്വമാണ്, നമുക്ക് മദീനക്ക് പുറത്തു പോയിട്ട് അവരെ തുരത്തണം എന്ന് പറഞ്ഞത് നിങ്ങളാണ്. ആ നിങ്ങൾ എന്താ ഇപ്പോഴിങ്ങനെ ധീരമായിട്ട് മുന്നോട്ട് പോകണ്ടേ? ഒരു നിങ്ങൾ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെയും ആദർശ മാർഗത്തില് ആവേശം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടവരല്ലേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. വലഖദ്, തീർച്ചയായും കുന്തും നിങ്ങൾ ആയിരുന്നുവല്ലോ, തമന്നൗനൽ മൗത്ത് മരണത്തെ കൊതിച്ചവരായിരുന്നല്ലോ, മിൻ ഖബിൽ നേരത്തെ മുമ്പ്, അൻ തൽഖൗഹു അതിനെ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടും മുമ്പ്, ഫഖദ് റഅയ്തുമോ ഇപ്പോഴിതാ നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുന്നു, വ അൻതും തൻദുറൂൻ പക്ഷെ നിങ്ങളിങ്ങനെ പകച്ചു നോക്കി നിൽക്കുകയാണല്ലോ ഈ ഘട്ടത്തിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉഹദിലെ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഉണർത്തുകയാണ്. അതേപോലെ തന്നെ 70 ശുഹദാക്കളായപ്പോ ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന്, മനസ്സിന്റെ ഭാരത്തിൽ നിന്ന് മുക്തി നേടാൻ അവർക്ക് കഴിയാതെ വന്നപ്പോഴാണ് അള്ളാഹു തആല ഇങ്ങനെ അവരെ ഉണർത്തുന്നത്. 144 ആയത്ത് വളരെ ശ്രദ്ധേയമായ പശ്ചാത്തലമുള്ള ഒരു സൂക്തമാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം ഉഹദ് യുദ്ധത്തില് ആദ്യഘട്ടത്തിൽ ഇസ്ലാം വിജയിച്ചു. അപ്പോ വിശ്വാസികൾ യുദ്ധം മുതൽ വാരിക്കൂട്ടാൻ തുടങ്ങി. അത് കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ റുമാത്തിൽ, റുമാത്ത് എന്ന് പറയുന്ന ആ കുന്നിന്റെ മുകളിൽ നിർത്തിയിരുന്ന അമ്പയത്തുകാർ, അബ്ദുല്ലാഹിബിന് ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നിർത്തിയിരുന്ന അമ്പയത്തുകാർ പെട്ടെന്ന് താഴേക്കിറങ്ങി. എന്താ കാരണം? യുദ്ധം കഴിഞ്ഞു, ഗനീമത്ത് മുതലുകൾ എല്ലാവരും വാരിക്കൊണ്ടുപോവാണ്, നമുക്ക് കിട്ടാതെ ആയി പോകുമോന്ന് പേടിച്ചിട്ട് അവരെന്താ ചെയ്തത്? അവര് വളരെ പെട്ടെന്ന് തന്നെ എല്ലാരും കൂടി താഴേക്കിറങ്ങിയിട്ട് അത് വാരിക്കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ ഘട്ടത്തില് ഖാലിദ് ബിൻ വലീദ് എന്ന യുദ്ധ തന്ത്രജ്ഞൻ അതേ വഴിയിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ജബൽ റുമാത്തിന്റെ പിറകിലൂടെ വന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് വന്ന് മിന്നലാക്രമണം നടത്തുകയുണ്ടായി. അങ്ങനെ ഇസ്ലാമിക സൈന്യം ആകെ ചിതറി ഓടുന്ന അവസ്ഥ ഉണ്ടായി. ചിതറിപ്പോയി, അവര് പിന്തിരിഞ്ഞോടുകയാണ്. ആ സമയത്ത് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാം? ഖുത്തില മുഹമ്മദ്, മുഹമ്മദ് വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹദീസുകൾ പറയുന്നത് അതൊരു ജൂതനാണ് അല്ല പിശാചാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞത്, ആർക്കും അങ്ങനെ തോന്നിയതാണ്, അതല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞത് ഒരു ജൂതനായിരുന്നു ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. ഇബ്നു ഖമ്യ എന്ന ഖുറൈശി ഭടന്റെ കല്ലേറ് കൊണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കവിളുകളും മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. റസൂലുള്ള അണിഞ്ഞ ശിരോ കവചമുണ്ടല്ലോ, ആ കവചത്തിന്റെ കണ്ണികൾ മുഖത്ത് തറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത്രേ. അബൂ ഉബൈദ റളിയല്ലാഹുഅൻഹു ആണ് തന്റെ പല്ലുകൾ കൊണ്ട് ഈ തറഞ്ഞുപോയ കണ്ണികൾ പറിച്ചെടുക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ രണ്ട് പല്ലുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾക്ക് കേടുപറ്റിയിരുന്നു, കാലിൽ മുറിവേറ്റ് രക്തം ഒടിഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനെ കുറിച്ച് വിശ്വാസികൾ തന്നെ ആശങ്കിച്ചു പോയിരുന്നു. ആ സമയത്താണ് ഖുത്തില മുഹമ്മദ് എന്ന് പെട്ടെന്ന് അവർ കേൾക്കുന്നത്. ഇത് കേട്ടപ്പോഴെന്താ സംഭവിച്ചെന്നറിയാം? പ്രഗത്ഭരായ മുന്നണി പോരാളികളായ മുൻനിരക്കാരായ സ്വഹാബിമാര് പോലും പകച്ചു നിന്ന് പോയത്രേ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെയും പെട്ടെന്ന് ആയുധം താഴെ വെച്ച് കുത്തിയിരുന്നു പോയി. പെട്ടെന്നുള്ള ഒരു ഷോക്ക് ഉണ്ടല്ലോ. ആ സമയത്ത് കപടന്മാര് മുതലെടുക്കാൻ ശ്രമിച്ചു. അവരെന്താ പറഞ്ഞത്? ആ മുഹമ്മദ് മരിച്ചുപോയി, അയാള് നബിയൊന്നും ആയിരുന്നില്ല, കപടനായിരുന്നു, വ്യാജവാദിയായിരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. നമുക്ക് ഖുറൈശികളുടെ നേതാവ് അബൂ സുഫിയാനോട് അഭയം തേടാം, അയാളോട് മാപ്പ് തേടാം എന്നൊക്കെ പറഞ്ഞു. ഇത് ദുർബല വിശ്വാസികളെ സ്വാധീനിച്ചു. ആ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇതിലിടപെടുന്നത്. അങ്ങനെയൊക്കെ ആലോചിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലല്ലേ ഇത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത്? ഇനി അഥവാ റസൂൽ വധിക്കപ്പെട്ടു എന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങൾ ഈ സത്യദീൻ കൈവിട്ടു പോവാണ് വേണ്ടത്? അതെന്തൊരു അബദ്ധമാണ്! നിങ്ങൾ നിങ്ങളുടെ ഇഹപര വിജയത്തിന് വേണ്ടിയല്ലേ ഈ ആദർശത്തെ സ്വീകരിച്ചത്? എന്നിട്ട് നിങ്ങൾ ഈ നിർണായക ഘട്ടത്തിൽ ദീനിനെ വിട്ടു പോയിക്കളയാണോ വേണ്ടത്? അല്ലാഹു തആല ചോദിക്കാ ഇവിടെ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ ആഖാബികും. പഠിച്ചോണ ചോദ്യം, വമാ മുഹമ്മദുൻ, മുഹമ്മദ് അല്ല, അല്ലാഹു ആണ് ഇവിടെ പറയുന്നത്. വമാ അല്ല മുഹമ്മദുൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ റസൂലുൻ, ഒരു ദൂതൻ അല്ലാതെ അല്ല. ഒരു ദൂതൻ അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാകുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഖദ് തീർച്ചയായും ഖല കഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബ്ലിഹി അദ്ദേഹത്തിന് മുമ്പ്, അർറുസുൽ ധാരാളം ദൂതന്മാർ, ഒരു ലക്ഷത്തിൽ പരം ദൂതന്മാര് ഈ ദുനിയാവിലൂടെ ദൗത്യ നിർവഹണവുമായിട്ട് കടന്നു പോയിട്ടുണ്ട്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. എന്നിട്ട് അള്ളാഹു ചോദിക്കാം, അഫ ഇം മാത്ത, ആ ആണോ, ഫ അപ്പോൾ, ഇൻ എങ്കിൽ, അഫ ഇം മാത്ത, അതിനാൽ അദ്ദേഹം മരണപ്പെട്ടുവെങ്കിൽ, ഔ ഖുതില, അല്ലെങ്കിൽ വധിക്കപ്പെട്ടുവെങ്കിൽ, ഇൻഖലബ്തും, ഇൻഖലബ മടങ്ങി തിരിച്ചുപോയി എന്നാണ് അർത്ഥം. ഇൻഖലബ്തും, നിങ്ങൾ മടങ്ങിപ്പോവുകയാണോ, അല അഖാബിക്കും, അഖിബ് മടമ്പിൻ കാല് എന്നാണ്, കാലിന്റെ പിറകുവശം. അങ്ങനെ പിന്നിലേക്ക് പിന്തിരിഞ്ഞു പോകേണ്ടവരാണോ നിങ്ങൾ? ഇൻഖലബ്തും അലാ അഅഖാബിക്കും, നിങ്ങൾ പിന്നിലേക്ക് പിന്തിരിഞ്ഞു പോവുകയാണോ? അള്ളാഹുവിന്റെ ചോദ്യം. വമൻ യൻഖലിബ് അലാ അഖിബൈ, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, വമൻ ആര് യൻഖലിബ് തിരിച്ചു പോകുന്നുവോ, അലാ അഖിബൈഹി തന്റെ പിന്നിലേക്ക് പിന്തിരിഞ്ഞു പോകുന്നുവോ, ഫലൻ യദുറുല്ലാഹ ശൈഅ, അതൊന്നും അള്ളാഹുവെ ഒരിക്കലും ബാധിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല. ഫലൻ ഒരിക്കലുമില്ല, യദുറു ഉപദ്രവിച്ചു പ്രയാസപ്പെടുത്തി അള്ളാഹ, അള്ളാഹുവെ ശൈഅൻ ഒരു വിധത്തിലും അതൊന്നും പ്രയാസപ്പെടുത്തുകയില്ല. അള്ളാഹു അവന്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകും, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ കൂടാതെ ഈ ദൗത്യ സംഘം മുന്നോട്ട് പോകും. വസയജിസില്ലാഹു ശാക്കിരിൻ, വസയജിസി അവൻ പിന്നീട് നൽകും, അള്ളാഹു നൽകും, അശാക്കിരീൻ നന്ദി ബോധമുള്ളവർക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകും എന്ന് പടച്ചതമ്പുരാൻ ഒടുവിൽ വാക്ക് നൽകുകയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ആയത്താണിത്. ആ സന്ദർഭം ഒന്നോർത്തു നോക്കും. സമരമുഖത്ത് നിലയുറപ്പിച്ചിരുന്ന, ധീരമായ നിലപാടോടെ നിലയുറപ്പിച്ചിരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പടച്ചവൻ പറയുന്നത്. അന്ന് പലരും ബേജാറായിപ്പോയി. നേരത്തെ പറഞ്ഞല്ലോ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, അബൂ തൽഹ, ഉബൈദുല്ല റളിയല്ലാഹു അൻഹും, ഇവരൊക്കെയും ആകെ തളർന്നു പോയ ഘട്ടത്തില് അനസ് ബിനു നളർ റളിയല്ലാഹുവിനും അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? അവര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടില്ലേ, ഇനി എന്താണ് ചെയ്യാ? അപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് ബിനു നളർ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തിന് ശേഷം നിങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? എഴുന്നേൽക്കോ, റസൂൽ എന്തിനു വേണ്ടിയാണോ മരണം വരിച്ചത്, അതേ മാർഗത്തിൽ നമുക്കും പോരാടി മരിക്കാം, അല്ലാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അവർ പിന്നെ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അതിനിടയില് ആ മരണ വാർത്ത വ്യാജമാണ് എന്നറിഞ്ഞു. ഉടനെ എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കുതിച്ചെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനെത്തിയ ഖാലിദിനെയും സംഘത്തെയും അവര് ചെറുത്തു തോൽപ്പിച്ചു. ആ ഒരു പശ്ചാത്തലം പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അതിനെക്കുറിച്ചാണ് പറയുന്നത്, ഇനി റസൂൽ മരിച്ചു അല്ലെങ്കിൽ വധിക്കപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും നിങ്ങൾക്കൊരു നിലപാട് വേണ്ടേ? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലും ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. വമാ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന നാമം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നാമം ഖുർആനില് ആകെ എത്ര തവണ വന്നിട്ടുണ്ട്? ആകെ 4 തവണയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും അതുപോലെ സൂറത്തുൽ അഹ്സാബ് 40, സൂറത്തു മുഹമ്മദ് 2, സൂറത്തുൽ ഫത്ത് 29 എന്നീ ആയത്തുകളിൽ വന്നതായിട്ട് കാണാം. മുഹമ്മദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ പേരാണ്, ഫസ്റ്റ് നെയിമാണ്. രണ്ടാമത്തെ പേരെന്താണ്? അഹ്മദ് എന്ന പേരാണ്. സൂറത്തു സഫ് 6-ാമത്തെ ആയത്തില് ഇസ്മുഹു അഹ്മദ് എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം ഏറെ സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്, അല്ലെങ്കിൽ ഏറെ പ്രസിദ്ധൻ, പ്രസിദ്ധി ആർജിക്കുന്നവൻ എന്നാണ്. അതിന്റെ ഒരു സ്വരഭേദമാണ് മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മുഹമ്മദ് ഏറെ സ്തുതിക്കപ്പെടുന്നവനാണ്. അഹ്മദ് എന്ന വാക്കിന്റെ അർത്ഥം ഏറെ സ്തുതിക്കുന്നവൻ എന്നാണ്. ആ രണ്ട് സ്തുതിയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? റസൂൽ സ്തുതിക്കപ്പെടുക എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും പ്രശസ്തിയും ലോകത്ത് വ്യാപിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിലയ്ക്ക് കൂടുതൽ സ്വലാത്ത് ചെയ്യപ്പെടുന്ന എന്നാണ്. എന്നാൽ അഹ്മദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവെ ധാരാളമായിട്ട് സ്തുതിക്കുന്നവനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. വേറെയും ഒരുപാട് അപരാധി നാമങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വന്നതായിട്ട് കാണാം. അബുൽ ഖാസിം, ഖാസിം എന്ന ആദ്യ പുത്രനോട് ചേർത്തുകൊണ്ട് ഖാസിമിന്റെ പിതാവ് എന്ന പേരുണ്ട്. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടി ശ്രേഷ്ഠൻ. ഖാത്തിമുൻ നബി, അന്ത്യപ്രവാചകൻ. മുബശ്ശിർ, സുവിശേഷകൻ. നദീർ, മുന്നറിയിപ്പുകാരൻ. റഹ്മത്തുല്ലിൽ ആലമീൻ, സകല ലോകത്തിനും കാരുണ്യം. ഇങ്ങനെ അന മുഹമ്മദുൻ വ അഹ്മദുൻ വൽ മുഖഫ വൽ ഹാഷിർ വ നബിയു തൗബ വ നബിയുൽ മർഹമ, ഇങ്ങനെയൊക്കെ പേരുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എടുത്തു പറയുന്നുണ്ട്. മുഹമ്മദാണ്, അഹ്മദാണ്, മുഖഫയാണ് പിന്തുടരപ്പെടുന്നവനാണ്, ഹാഷിർ സംഘാടകനാണ്, നബിയു തൗബ അനുതാപത്തിന്റെ പ്രവാചകനാണ്, നബിയുൽ മർഹമ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്നിങ്ങനെ പേരുകൾ വന്നത് കാണാം. അതുപോലെ യാസീൻ, ഫാഹ എന്നിവയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില നാമങ്ങളാണ് എന്ന് അഭിപ്രായങ്ങളുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലും ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതൻ മാത്രമാകുന്നു, ഒരു ദൈവദൂതൻ അല്ലാതെ മറ്റാരുമല്ല എന്ന് പറയുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായ ദൈവദൂതനായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇന്നമാ അന ബഷറും മിത്ലുക്കും എന്ന് അള്ളാഹു തന്നെ റസൂലിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് എന്ന്. ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബഷറ റസൂല, ഞാൻ മനുഷ്യനായ ഒരു പ്രവാചകൻ മാത്രമല്ലേ. അവര് പലതും ആവശ്യപ്പെട്ടപ്പോ പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടു, മാജിക്ക് കാണിക്കും പോലെ കാണിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹു തആല റസൂലിലൂടെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്, സൂറത്തുൽ ഇസ്റ 93-ാമത്തെ ആയത്തില് മനുഷ്യനായ ദൂതൻ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് കഴിഞ്ഞുപോയ അനേക പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു പ്രവാചകനും ഈ ലോകത്ത് ചിരഞ്ജീവി ആയിട്ടില്ല, നിത്യമായിട്ട് നിലനിന്നിട്ടില്ലല്ലോ. ഖദ് ഖലത് കഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബ്ലിഹി റുസുൽ, അതിനാൽ ഈ പ്രവാചകനും തന്റെ ദൗത്യം പൂർത്തീകരിച്ചാൽ ഈ ദുനിയാവ് വിട്ട് കടന്നു പോവുക തന്നെ ചെയ്യും. പ്രവാചകന്മാര് മരിക്കൂല, വധിക്കപ്പെടില്ല, അവർ ഉപദ്രവിക്കപ്പെടില്ല, പീഡിപ്പിക്കപ്പെടില്ല, പരാജയപ്പെടില്ല, പരീക്ഷിക്കപ്പെടില്ല എന്നൊന്നുമില്ല. അങ്ങനെയൊന്നും കരുതിപ്പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രകൃതിപരമായിട്ട് ഒരു മനുഷ്യൻ തന്നെയാണ്, മനുഷ്യ ജന്മം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിച്ച വിശുദ്ധ ഖുർആനാണ് അമാനുഷികം. ആ ഖുർആനിനെ അള്ളാഹു അന്ത്യനാൾ വരേക്കും നിലനിർത്തുകയും ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിച്ച ആ ഖുർആനിന്റെ പ്രായോഗിക മാതൃകയാകുന്ന സുന്നത്തും അതേപോലെ തന്നെ നിലനിൽക്കും. അപ്പൊ മനുഷ്യനാണെന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണെന്നല്ല, പിന്നെന്താണ്, യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ അവസാന സൂക്തത്തിലൂടെ. അപ്പൊ മനുഷ്യന്റെ ദൗർബല്യങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാകും എന്നല്ല, മറിച്ച് മനുഷ്യന്റെ പ്രകൃതം, മനുഷ്യന്റെ വികാര വിചാരങ്ങൾ, പ്രകൃതിപരമായ ആവശ്യങ്ങളൊക്കെ റസൂലുള്ളാഹിക്കുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിരിക്കുന്നു, അതേപോലെ തന്നെ മരണപ്പെടും, രോഗാവസ്ഥ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും എന്നൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാലത്തെ അതിജീവിക്കുന്നത് തീർച്ചയായും ആ സന്ദേശങ്ങളാണ്, ആ വ്യക്തി എന്ന നിലയ്ക്ക് ആ ശരീരമല്ല എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ശാരീരികമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഈ ലോകത്ത് നിന്ന് കടന്നു പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന അഫ ഇൻ മാത്ത, അദ്ദേഹം മരിച്ചുവെങ്കിൽ, ഔ ഖുതില, വധിക്കപ്പെട്ടുവെങ്കിൽ, ഇൻഖലബ്തും അലാ ആഖാബിക്കും. ഇൻഖിലാബ് നമ്മൾ കേൾക്കാറുള്ള വാക്കാണ്, ഇൻഖിലാബ് സിന്ദാബാദ്. ഇൻഖിലാബ് എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ്, വിപ്ലവം എന്നർത്ഥം. അപ്പൊ ഒരു നന്മയിലേക്കുള്ള തിരിച്ചുപോക്കാണ് യഥാർത്ഥത്തിൽ ഇൻഖിലാബ്, മാറി മറിയുക എന്ന് പറയാം. അപ്പൊ അതിനാൽ നിങ്ങള് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ? അന്ന് ചിലര് ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞോടി എങ്ങോട്ട്, മദീനയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടവരുണ്ട്, ചിലര് പൂർവ്വ മതത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അത് രണ്ടും ഉദ്ദേശിച്ചാണ് പഠിച്ചോന്റെ ചോദ്യം. ഇൻഖലബത്തും അലാ ആഖാബിക്കും, നിങ്ങൾ ഇങ്ങനെ പിന്തിരിഞ്ഞോടുകയാണോ എന്ന് അല്ലാഹു തആല ചോദിച്ചതാണ്. അങ്ങനെ പിന്തിരിഞ്ഞു പോകേണ്ടവർക്ക് പോകാം, അതുകൊണ്ടൊന്നും പടച്ച തമ്പുരാന്റെ ദീൻ പരാജയപ്പെടില്ല. അത് ദീനിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു തആല ഇതിനെ വിജയിപ്പിക്കാൻ നിശ്ചയിച്ചെങ്കിൽ തീർച്ചയായും ഇത് വിജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടി അതിൽ പങ്കാളിയാകാം, ഒന്നുകിൽ ഷഹാദത്ത് വരിക്കാം, അല്ലെങ്കിൽ അത് മുഖേന സ്വർഗത്തിലെത്താം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ വസയജ്സില്ലാഹു ശാക്കിരീൻ, നന്ദി ബോധമുള്ള ആളുകൾക്ക് പടച്ച തമ്പുരാൻ പ്രതിഫലം നൽകും എന്ന് വാക്ക് നൽകുകയും ചെയ്യുന്നു. വമാ മുഹമ്മദുൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, ഇല്ലാ റസൂലുൻ, ഒരു ദൂതൻ അല്ലാതെ. ഖദ് ഖലത് കഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബ്ലിഹി അദ്ദേഹത്തിന് മുമ്പും, അർ റുസുൽ ധാരാളം ദൂതന്മാർ. അഫ ഇമ്മാത്ത, അദ്ദേഹം മരിച്ചുവെങ്കിൽ, ഔ ഖുതില അല്ലെങ്കിൽ വധിക്കപ്പെട്ടുവെങ്കിൽ, ആണോ, ഇൻഖലബത്തും നിങ്ങൾ പിന്തിരിയുകയാണോ, തിരിച്ചു പോവുകയാണോ, അല അഖാബിക്കും പിന്നിലേക്ക് പിന്തിരിഞ്ഞു പോവുകയാണോ? വമൻ യൻഖലിബ അല അഖിബൈ, അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നവരാരോ, ഫലൻ യദുറുല്ലാഹ ശൈഅ, അയാൾ അള്ളാഹുവെ ഒട്ടും ഉപദ്രവിക്കുന്നില്ല. വസയജിസില്ലാഹു ശാക്കിരീൻ, അള്ളാഹു നന്ദി ബോധമുള്ളവർക്ക് അർഹമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്ന് വാക്ക് നൽകുകയാണ്. അതിനെ തുടർന്ന് അള്ളാഹു തആല വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സത്യവിശ്വാസികളെ ഉണർത്തുന്നു. ഉഹദിൽ പങ്കെടുത്തവരോട് തന്നെയാണ് പറയുന്നത്, അവർ മാത്രമല്ല നമ്മോടുകൂടിയാണ് പറയുന്നത്. ഈ സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏതോ ഒരു ചരിത്രഘട്ടത്തിൽ ഏതൊക്കെയോ ആളുകളോട് അള്ളാഹു സംസാരിക്കുന്നു എന്ന് കരുതരുത്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്നുണ്ട്. ഇങ്ങനെയാണല്ലോ, നമ്മൾ ചിലപ്പോൾ ധീരമായ നിലപാടെടുത്ത് ദീനിന്റെ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും, ചിലപ്പോൾ നമ്മുടെ നിലപാട് ശരിയല്ല എന്ന് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ, ഓ ഇത് ശരിയല്ല, ഞാൻ ഇതിൽ നിന്ന് രാജിവെക്കാൻ എന്ന നിലപാട് സ്വീകരിച്ച് കർമ്മരംഗത്ത് നിന്ന് പിന്മാറിപ്പോകുന്ന ആളുകളെ നമുക്ക് കാണാം. അങ്ങനെയല്ല, തെറ്റു തിരുത്തിയിട്ട് വീണ്ടും മുന്നോട്ട് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ആ വലിയൊരു തിരിച്ചറിവ് ഇവിടെ നാം ഉൾക്കൊള്ളണം. വലിയ നേതാക്കന്മാരെ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പ്രസ്ഥാനം പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ, ഇസ്ലാം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോഴേക്ക് കൈവിട്ടു പോകുന്ന, നിരാശ ബാധിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ്. ഇവിടെ അള്ളാഹു തആല 145-ാമത്തെ ആയത്തിലൂടെ വിശ്വാസികളോട് ചോദിക്കാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകാൻ പാടുണ്ടോ? കുത്തില മുഹമ്മദ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് ബേജാറായി അങ്ങനെ പെട്ടെന്ന് എല്ലാം വിട്ടെറിഞ്ഞ് ഓടാൻ പാടുണ്ടോ? യഥാർത്ഥത്തില് രണ്ട് അടിസ്ഥാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഒന്ന്, മരണത്തെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണം. രണ്ടാമത്തേത്, ദുനിയാവിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധവും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനോ മുന്നോട്ട് പോകാനോ ഒരിക്കലും കഴിയില്ല എന്നതാണ്. അല്ലാഹു തആല ഉണർത്തുകയാണ്, വമാ കാന ലി നഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബ മുഅജ്ജല. വമാ കാന, ആയിട്ടില്ല, അല്ലെങ്കിൽ സാധ്യമല്ല, സംഭവ്യമല്ല, ഉചിതമല്ല എന്നൊക്കെ പറയാം. വമാ കാല ലി നഫ്സിൻ, നഫ്സ് എന്ന വാക്കിന് മനസ്സ് എന്നർത്ഥമുണ്ട്, ആത്മാവ് എന്നർത്ഥമുണ്ട്, ജീവനുള്ള ശരീരം എന്ന ആശയത്തിലും ഖുർആൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ജീവനുള്ള ശരീരം, മനസ്സ്, ആത്മാവ്, ജീവനുള്ള ശരീരം. ഇവിടെ എന്താ ഉദ്ദേശം? ഇവിടെ ജീവനുള്ള ശരീരമാണ് അഥവാ ഒരു ജീവി എന്നാണ് ഉദ്ദേശിക്കുന്നത്. വമാ കാന ലി നഫ്സിൻ എന്ന് അള്ളാഹു തആല പറയുമ്പോൾ ഒരു ജീവിയും, ഒരു ജീവിയും, ഒരു ജീവിക്കും സംഭവ്യമല്ല, ഒരു ജീവിക്കും സാധ്യമല്ല എന്ന് പറയാം. അൻ തമൂത്ത, മരിക്കുവാൻ സാധ്യമല്ല, ഇല്ലാ ബി ഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ, അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരു ജീവിക്കും മരിക്കാൻ കഴിയില്ല. കിതാബം മുഅജ്ജല, അവധി നിശ്ചയിക്കപ്പെട്ട നിർണിതമായ ആ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലല്ലാതെ ആർക്കും മരിക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹു തആല ഇവിടെ ഉണർത്തുന്നത്. മാക്കാന നേരത്തെ പലപ്പോഴും വന്നതാണ്, ആയിട്ടില്ല എന്നാണ് അർത്ഥം. സംഭവ്യമല്ല, ഉചിതമല്ല, സാധ്യമല്ല എന്നൊക്കെ അതിന്റെ ആശയം പറയാം. കിതാബ് എഴുതപ്പെട്ടത്, രേഖ എന്നൊക്കെയാണല്ലോ ആശയം. അള്ളാഹുവിനാൽ എഴുതപ്പെട്ടത് എന്ന് പറയുമ്പോൾ വിധി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പൊ കിതാബ് മുഅജ്ജല എന്ന് പറഞ്ഞാൽ അവധി നിശ്ചയിക്കപ്പെട്ട ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ ഒരു ജീവിക്കും മരണം സാധ്യമല്ല. അപ്പൊ മരണത്തിന്റെ അവധി അള്ളാഹുവിങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. നമ്മൾ എത്ര തന്നെ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാലും സമയമാകുമ്പോൾ അതിനെ നമ്മൾ കണ്ടുമുട്ടും എന്നുള്ളതാണ്. അള്ളാഹു തആല ഒരു കാര്യം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് അതിൽ സ്വാതന്ത്ര്യമില്ല, നമ്മൾ അതിൽ പെട്ടുകൊടുക്കാൻ തന്നെ ഉള്ളൂ. ഉദാഹരണമാണ് മരണം, അല്ലെ? അതിനു മുമ്പിൽ ആർക്കും പിന്മാറിക്കളയാൻ സാധ്യമല്ലല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഈ സൂറയിൽ തന്നെ 185 വരാൻ പോകുന്നു. എല്ലാ ശരീരവും, എല്ലാ ജീവനും മരണത്തെ രുചിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവധി എത്തിയാലേ മരിക്കുള്ളൂ, അവധിക്ക് മുമ്പ് ആരും മരിക്കില്ല. അവധി എത്തിയാലോ പിന്നെ ഒരു സെക്കൻഡ് പോലും പിന്തിക്കപ്പെടുകയില്ല. അതുകൊണ്ട് മരണത്തെ ഭയന്ന് പിന്മാറുന്നത് അർത്ഥശൂന്യമല്ലേ, ഭീരുത്വമല്ലേ അത്? ഞാൻ മരിക്കണമെങ്കിൽ അള്ളാഹു നിശ്ചയിക്കണം, അല്ലാതെ ലോകം മുഴുവനും എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല. അള്ളാഹു ഞാൻ മരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ എത്ര തന്നെ സെഡ് കാറ്റഗറി ബുള്ളറ്റ് പ്രൂഫ് സംവിധാനത്തിനകത്താണെങ്കിലും ഞാൻ മരിക്കും. ഞാൻ എത്ര എത്ര കരുത്തരായ ഭരണാധികാരികൾ മരിച്ചു പോയിട്ടുണ്ട്. അതിനാൽ മരണത്തെക്കുറിച്ച് അസ്വസ്ഥനാവേണ്ടതില്ല. നിങ്ങൾക്കത് സംഭവിച്ചു, റസൂലുള്ള വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോഴേക്ക് സ്വന്തം ജീവനും കൊണ്ട് ഓടുകയായിരുന്നു നിങ്ങൾ. ഖാലിദ് ബിനുൽ വലീദും കൂട്ടരും മിന്നലാക്രമണം നടത്തിയപ്പോ നിങ്ങൾ ചിതറി ഓടുകയായിരുന്നു ജീവനിൽ കൊതിയുള്ളത് കൊണ്ട്. അവിടെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, വമാ കാനലി നഫ്സിൻ, ഒരു ജീവിക്കും സാധ്യമല്ല, അന്തമൂത്ത, മരിക്കാൻ കഴിയില്ല, ഇല്ലാബി ഇതിനില്ല, പടച്ചോന്റെ അനുമതിയോടെയല്ലാതെ. കിതാബ് മുഅജ്ജല, അത് അവധി നിർണയിക്കപ്പെട്ട ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുള്ളൂ. അത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവണം. ആത്മഹത്യക്ക് ശ്രമിച്ചാൽ പോലും അള്ളാഹു തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് മരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി രണ്ടാമത്തെ വിഷയം, വമൻ യുരിദ് സവാബ ദുനിയ, വമൻ, ആര് യുരിദ് ഉദ്ദേശിക്കുന്നുവോ സവാബ് പ്രതിഫലം, അദ്ദുനിയ ഐഹിക പ്രതിഫലം ആഗ്രഹിക്കുന്നുവോ, നുഅതിഹി മിൻഹ, നുഅതി നാം നൽകും, ഹി അവന് മിൻഹ, ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് അവന് നാം തന്നെ കൊടുക്കും. വമൻ യുരിദ്, എന്നാൽ ആർ ആഗ്രഹിക്കുന്നുവോ സവാബൽ ആഖിറ, പരലോക പ്രതിഫലം ആഗ്രഹിക്കുന്നുവോ, നുഅതിഹി മിൻഹ, അവന് ആ പ്രതിഫലവും നാം തന്നെ നൽകും. വസന ജിസി ഷാക്കിരീൻ, വീണ്ടും അള്ളാഹു പറയാണ് നന്ദി ബോധമുള്ളവർക്ക് ആ പ്രതിഫലം ഉടൻ നൽകുക തന്നെ ചെയ്യും. അള്ളാഹു പറയാണ് അവിടെ എന്താ ഉദ്ദേശം? ചിലരുടെ മനസ്സിൽ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തപ്പോ യുദ്ധം കഴിഞ്ഞാൽ കിട്ടുന്ന ഗനീമത്തായിരുന്നു മുഖ്യമായിട്ട് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അമ്പയത്തുകാരിൽ ചിലർ ആ മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങിയത്. ഞങ്ങളുടെ ശരീരങ്ങൾ കഴുകന്മാർ കൊത്തിവലിക്കുന്നത് കണ്ടാൽ പോലും താഴെ ഇറങ്ങരുത് എന്നായിരുന്നു അവർക്കുള്ള നിർദ്ദേശം. എന്നിട്ട് പോലും അവർ താഴെ ഇറങ്ങി. അത് നമ്മൾ കണ്ടൊരു സംഭവമാണ്. അതിനാൽ അങ്ങനെ ഭൗതിക താല്പര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും. അതല്ല പരലോകമാണ് ലക്ഷ്യമെങ്കിൽ ആ പരലോകം നിങ്ങൾക്ക് ലഭിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വാക്ക് പറയാൻ. ഉഹദ് യുദ്ധത്തിലെ പരാജയത്തിന്റെ ഒരു കാരണം തന്നെ ഭൗതിക താല്പര്യങ്ങളായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ നേതൃത്വത്തെ അനുസരിക്കാതെ ധിക്കാരപൂർവ്വം ഇറങ്ങിത്തിരിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതിനാൽ ഭൗതിക താല്പര്യങ്ങൾ കടന്നു വന്നാൽ ഒരിക്കലും ആദർശ മാർഗത്തിൽ വിജയിക്കാൻ കഴിയില്ല. രണ്ട് കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബാധിക്കുന്ന ദൗർബല്യങ്ങളായിട്ട് പറഞ്ഞില്ലേ, ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, അല്ലെ, ദുനിയാവിനോടുള്ള പ്രേമവും മരണത്തോടുള്ള ഭയവും അല്ലെങ്കിൽ വെറുപ്പും ഉണ്ടാവുക എന്നതാണത്. അത് സംഭവിച്ചാൽ ആദർശ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളിപ്പോ ഇതൊക്കെ ഇങ്ങനെ കേട്ടും പഠിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരാള് വിളിച്ച് അന്വേഷിച്ചിരുന്നു, നമ്മളിപ്പോ ഇതൊക്കെ പഠിക്കുന്നു പക്ഷെ ഇതൊന്നും പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നില്ലല്ലോ, ആകപ്പാടെ ഒരു കുറ്റബോധം വല്ലാതെ ഉണ്ടാകുന്നു, അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ, അതേ സ്വർഗത്തിലാണല്ലോ നമുക്കും പോകേണ്ടത്, പക്ഷേ നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും, നമ്മൾ അതിന്റെ നാലയലത്ത് പോലും എത്തില്ലല്ലോ, യഥാർത്ഥത്തിൽ നമ്മുടെ അകത്ത് കാപട്യമുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. നമ്മളാൽ കഴിയും വിധത്തിൽ ധീരമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം. അതിന് ഉണ്ടാവേണ്ട രണ്ട് അടിത്തറകളാണ് ഇവിടെ പറഞ്ഞത്. മരണഭയം ഉണ്ടാകരുത്, ഭൗതികമായ സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ ദീനിന്റെ വഴിയിൽ മുൻഗാമികൾ വരിച്ചതുപോലുള്ള അതേ വിജയം വരിക്കാൻ നമുക്കും സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ധീരമായ നിലപാടാണ് ഉണ്ടാവേണ്ടത്. ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അവര് ധീരമായി സബ്ര് മുൻനിർത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ ഈമാൻ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പടച്ചതമ്പുരാന്റെ ഖുദ്സിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ട വഴിയിലാണ് അവർ. നമ്മളിപ്പോ ഈ സൂറ പഠിക്കുമ്പോ അതിനോട് അനുബന്ധമായി തന്നെ സമകാലിക ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഓർത്തിരിക്കുകയും ഞാൻ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ആത്മവിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. പടച്ചതമ്പുരാൻ അവന്റെ ദീനിനോടൊപ്പം ഏത് സാഹചര്യത്തിലും ധീരമായി മുന്നേറുവാനുള്ള കരുത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ ദീനിന്റെ വഴിയിൽ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സമർപ്പണ സന്നദ്ധരായി ധീരമായി മുന്നേറുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ശുഹദാക്കളെ വീണ്ടെടുക്കുവാൻ, സത്യസാക്ഷികളെ വീണ്ടെടുക്കുവാൻ, സാബിറുകളെ കണ്ടെത്തുവാൻ തന്നെയാണ് നീ അവസരങ്ങൾ ഒരുക്കുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നു. നാഥ, ദീനിന്റെ വഴിയിൽ സമർപ്പണ സജ്ജരാകുവാൻ ഭൗതിക താല്പര്യങ്ങൾ മാറ്റിവെച്ച്, മരണഭയം മാറ്റിവെച്ച് ധൈര്യമായി ഇറങ്ങിത്തിരിക്കുവാൻ ഞങ്ങൾക്ക് നീ കരുത്ത് നൽകണേ റബ്ബെ. പഠിച്ചവനെ, നാട് മുഴുവനും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു റബ്ബെ, എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. നമ്മുടെ ക്ലാസ്സിലെ സജീവ സാന്നിധ്യമായ ഒരു കുടുംബത്തിലെ നാല് സഹോദരങ്ങൾ കോവിഡ് ബാധിച്ചിട്ട് പ്രയാസത്തിലാണ്. ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പ്രത്യേകമായി നമ്മോട് വിവരങ്ങൾ അറിയിക്കാത്ത ഒരുപാട് സഹോദരങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ. അവർക്കെല്ലാം പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. അതേപോലെ തന്നെ കടലോരങ്ങളിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ കോവിഡ് കാലത്ത് അകലം പാലിക്കേണ്ട സമയത്തും അവര് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ദുരിതം പേറി കഴിയുകയാണ് റബ്ബെ. പടച്ചവനെ, എല്ലാവർക്കും ആശ്വാസം നൽകണേ റബ്ബെ. സബറും തവക്കുലും നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, നിന്റെ ഇഷ്ടദാസന്മാരിൽ പലരും നീ നിന്നിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണല്ലോ ഇത്. ഇന്നലെ മലപ്പുറം തിരൂരിലെ കൊറ്റൂർ സ്വദേശിയായ സൈദാലിക്കുട്ടി സാഹിബ് പടച്ചവനെ നിന്നിലേക്ക് യാത്രയായി. വളരെ വിശുദ്ധനായ, ദീനി സംരംഭങ്ങളിൽ ഒരുപാട് മുമ്പേ നടന്നിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. കഴിഞ്ഞ തലമുറയിലെ ദീനി പ്രവർത്തനങ്ങളില് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരോടും നേതാക്കളോടും ഒപ്പം ഒന്നിച്ച് സഞ്ചരിച്ച വലിയൊരു മനുഷ്യൻ, അങ്ങേയറ്റത്ത് ധർമ്മിഷ്ഠനായിരുന്നു. പടച്ചവൻ എനിക്ക് സമ്പത്ത് തന്നത് ഇതിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് സമ്പത്ത് ഒഴിഞ്ഞു വെച്ച് നൽകിക്കൊണ്ടിരുന്ന വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളും ഒക്കെ ദീനിന്റെ വഴിയിൽ തന്നെ മുന്നേറുന്നു എന്നതും നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പടച്ചവനെ, സൈദാലിക്കുട്ടി സാഹിബിന് സ്വർഗം നൽകി അനുഗ്രഹിക്കണ റബ്ബെ. അദ്ദേഹത്തിന്റെ ഒരുപാട് ഉദാരമായ ദാനധർമ്മങ്ങൾ, കേരളത്തിൽ ഒരുപാട് സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ ദാനധർമ്മങ്ങളുടെ ആ ഒരു ഗുണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംരംഭങ്ങളാണ്. പടച്ചവനെ, അവയെല്ലാം അദ്ദേഹത്തിന് ജാരിയായ നിലയില് ബർസഖിലും സ്വർഗീയ ജീവിതത്തിലും അനുഗ്രഹങ്ങളായിട്ട് വർഷിച്ചു കൊടുക്കണ റബ്ബെ. പടച്ചവനെ, വല്ല പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുക്കണേ നാഥ. ഈ വേളയിൽ ദുഃഖിതരായ കുടുംബത്തിന് സബറും തവക്കുലും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ദീനിന്റെ വഴിയിൽ അതേപോലെ അടിയുറച്ച് നിലകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله